ലുക്കോസ് അദ്ധ്യായം 15. അനേകം ചുങ്കക്കാരും പാപികളും യേശുവിനെ ശ്രവിക്കാനെത്തി. അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും പരാതിപ്പെടാൻ തുടങ്ങി.
നോക്ക്, ഈ മനുഷ്യൻ പാപികളെ സ്വാഗതം ചെയ്യുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു.
അനന്തരം യേശു അവരോട് ഈ കഥ പറഞ്ഞു.
നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുകൾ ഉള്ളതിൽ ഒന്നിനെ നഷ്ടമായെന്ന് കരുതുക. അപ്പോൾ അയാൾ മറ്റ് 99 ആടുകളെയും പുറത്ത് തനിയെ വിട്ട് നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകും. അതിനെ കണ്ടെത്തും വരെ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നഷ്ടമായ ആടിനെ കണ്ടെത്തുമ്പോൾ അയാൾ ആഹ്ലാദിക്കും. അയാൾ അതിനെ തോളിലേറ്റി തന്റെ വീട്ടിലേക്ക് പോകും. അയാൾ ചെന്ന് തന്റെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും ചേർത്ത് പറയും, എന്നോടൊത്ത് സന്തോഷിക്കുക, നഷ്ടപ്പെട്ട ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപിയായ ഒരുവൻ അനുതപിക്കുമ്പോൾ സ്വർഗത്തിൽ അളവറ്റ ആഹ്ലാദമുണ്ടാകുന്നു. മാനസാന്തരപ്പെടാത്ത 99 നല്ലവരെക്കാൾ ആ പാപിയാണ് കൂടുതൽ ഉല്ലാസം നൽകുന്നത്. ഒരു സ്ത്രീക്ക് 10 വെള്ളി നാണയങ്ങൾ ഉള്ളതിൽ ഒന്ന് നഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ, അവൾ ഒരു വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരും. നഷ്ടപ്പെട്ട നാണയം കണ്ടെത്തും വരെ അവൾ പരതും. അത് കണ്ടെത്തുമ്പോൾ അവൾ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വിളിച്ചു ചേർത്ത് അവരോട് പറയും, എന്നോടൊത്ത് ആഹ്ലാദിക്കുക, എനിക്ക് നഷ്ടമായ നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ഞാൻ പറയുന്നു, മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി ദൈവത്തിന്റെ ദൂതന്മാരുടെ സന്നിധിയിൽ ആഹ്ലാദമുണ്ടാകും.
അപ്പോൾ യേശു പറഞ്ഞു,
ഒരാൾക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ അപ്പനോട് പറഞ്ഞു, ഞങ്ങൾക്കുള്ള സ്വത്തിൽ എന്റെ പങ്ക് മുഴുവൻ എനിക്ക് തരിക. അപ്പൻ സ്വത്ത് പകുത്ത് 2 മക്കൾക്കുമായി കൊടുത്തു. ഇളയ മകൻ തനിക്കുള്ളതെല്ലാം വാരിക്കെട്ടി നാടുവിട്ടു. അവൻ ദൂരെയൊരു രാജ്യത്തേക്ക് പോയി, ഒരു വിഡ്ഢിയെപ്പോലെ ജീവിച്ച് തന്റെ പണമെല്ലാം മുടിച്ചു. തനിക്കുള്ളതെല്ലാം ചിലവാക്കി. എല്ലാം തീർന്നപ്പോൾ ആ നാട് മഴ കിട്ടാതെ വരണ്ടു. രാജ്യത്താകമാനം കൊടും ക്ഷാമമുണ്ടായി. ഇളയ പുത്രൻ വിശന്നു വലഞ്ഞു, കയ്യിൽ പണവുമില്ല. അതിനാൽ അയാൾ ആ രാജ്യത്തെ ഒരാൾക്കു വേണ്ടി ജോലി ചെയ്തു. അയാൾ അവനെ പന്നികളെ തീറ്റാൻ നിയോഗിച്ചു. പന്നികൾക്കുള്ള തീറ്റ തിന്നുവാൻ പോലും വിശപ്പ് മൂലം അവൻ തയ്യാറായി. എങ്കിലും ആരും അവനൊന്നും കൊടുത്തില്ല. താനൊരു വിഡ്ഢിയാണെന്ന് അവന് ബോധ്യമായി. അവൻ വിചാരിച്ചു, എന്റെ അപ്പന്റെ എല്ലാ ദാസന്മാരും യഥേഷ്ടം ആഹാരം കഴിക്കുന്നു, ഞാനിവിടെ ഒന്നും കഴിക്കാനില്ലാതെ മരണതുല്യനായി കഴിയുന്നു. ഞാൻ എന്റെ അപ്പന്റെ അടുത്തു പോകും, അപ്പനോട് പറയും, അപ്പാ, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു, അങ്ങയോട് തെറ്റ് ചെയ്തു. അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ല. എങ്കിലും എന്നെ അങ്ങയുടെ ഒരു ഭൃത്യനായി കരുതിയാലും. അങ്ങനെ അവൻ അപ്പന്റെ വസതിയിലേക്ക് തിരിച്ചു. അകലെ വച്ച് തന്നെ തന്റെ മകൻ വരുന്നത് അപ്പൻ കണ്ടു. അദ്ദേഹത്തിന് അവനോട് കരുണ തോന്നി. അദ്ദേഹം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. മകൻ പറഞ്ഞു, അപ്പാ, ഞാൻ ദൈവത്തിനെതിരായും അങ്ങയുടെ മുമ്പിലും പാപം ചെയ്തു. അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ അർഹനല്ല. പക്ഷേ ആ പിതാവ് തന്റെ ദാസന്മാരോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ വേഗം പോയി മികച്ച വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക. അവന്റെ വിരലിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുക. ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊന്ന് ഭക്ഷണമുണ്ടാക്കി നമുക്ക് തിന്ന് ആഘോഷിക്കാം. എന്റെ ഈ മകൻ മരിച്ചിരുന്നു, എന്നാൽ ഇപ്പോഴവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അവനെ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അവർ ആഘോഷിക്കാൻ തുടങ്ങി. ആ സമയം അയാളുടെ മൂത്ത മകൻ പാടത്തായിരുന്നു. അയാൾ വീടിനോടടുത്തപ്പോൾ പാട്ടും നൃത്തവും നടക്കുന്ന കോലാഹലം കേട്ടു. ഒരു ദാസനെ വിളിച്ച് അയാൾ ചോദിച്ചു, എന്താണിതൊക്കെ? ദാസൻ പറഞ്ഞു, അങ്ങയുടെ അനിയൻ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങയുടെ അപ്പൻ കൊഴുത്ത ഒരു കാളയെ കൊന്ന് ഭക്ഷണമൊരുക്കി. അങ്ങയുടെ അനിയൻ സുരക്ഷിതമായി തിരിച്ചു വന്നതിൽ അപ്പൻ വളരെ സന്തുഷ്ടനാണ്. മൂത്ത പുത്രൻ കോപാകുലനായി. അയാൾ അകത്തുപോയി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ കൂട്ടാക്കിയില്ല. അപ്പൻ പുറത്തു വന്ന് അയാളോട് അകത്തുവന്ന് ആഘോഷത്തിൽ ചേരാൻ കേണു പറഞ്ഞു. അയാൾ തന്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ വളരെ കാലമായി ഒരടിമയെപ്പോലെ അങ്ങയെ സേവിച്ചു, അങ്ങയുടെ ആജ്ഞയെ എപ്പോഴും അനുസരിച്ചു. പക്ഷേ എനിക്കുവേണ്ടി ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയെ പോലും അങ്ങ് കൊന്നില്ല. എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടി അങ്ങ് ഒരിക്കലും ഒരാഘോഷവും നടത്തിയില്ല. പക്ഷേ അങ്ങയുടെ മറ്റേ മകൻ വേശ്യകളുമൊത്ത് പണം മുഴുവൻ നശിപ്പിച്ചു. എന്നിട്ടവൻ മടങ്ങി വന്നപ്പോൾ അങ്ങ് അവനായി കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പക്ഷേ അപ്പൻ അയാളോട് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടൊത്തുണ്ട്. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതുമാണ്. നിന്റെ ഈ സഹോദരൻ മരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട അവനെ തിരിച്ചു കിട്ടിയതിനാൽ നാം ഉചിതമായി ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു.